ദൈവമാത്രമാത്വം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് നിർത്തിയത് നമ്മൾ തന്നെത്താൻ വിധിക്കുന്നതിനെയും മറ്റുള്ളവരെ വിധിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. അതിന്റെ കാരണം നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്ന് ദൈവവചനം പറയുന്നതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ വിധിക്കാതിരിക്കാൻ, ദൈവം നമ്മളെ വിധിച്ച് നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾക്കുള്ള വിധി നമുക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മുടെ അടുത്ത് മുന്മേ കൂട്ടി ഈ കാര്യം പറയുന്നത്. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് എന്നെ നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ എന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള സെൽഫ് റൈച്ചസ് ആൾക്കാർക്ക് മറ്റുള്ളവരെ വിധിക്കാം, തന്നെത്താൻ വിധിക്കാതെയും ഇരിക്കാം. അതേസമയം അങ്ങനെയല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിന്നാൽ, ദൈവം തന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ വായടച്ച് ഞാൻ നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യനാകും എന്ന് ബോധ്യമുള്ള വ്യക്തികൾ ദൈവവചനത്തിലെ ഇൻസ്ട്രക്ഷൻ സീരിയസ് ആയിട്ട് എടുക്കും. ഞങ്ങൾ ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ പറയായിരുന്നു, ദൈവം നമുക്ക് ന്യായമായി നമുക്ക് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം ഒരു ശമ്പളം തരികയാണെങ്കിൽ അത് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ കൃപാദാനമോ, ബട്ട് ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഈസ് എറ്റേണൽ ലൈഫ്. നേരം ദൈവത്തിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെയും വിധിക്കാം, തന്നെത്താൻ വിധിക്കാതെയും ഇരിക്കാം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഏതായാലും പോയി നിൽക്കേണ്ടി വരും. 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത്. അന്നേരം നമ്മൾ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ദൈവം നേരത്തെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു എക്സാമിന് മുമ്പേ തന്നെ എക്സാമിന് എങ്ങനെ ജയിക്കാമെന്നുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. രണ്ട് കാര്യമാണ്: ഒന്ന്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യരുത്; രണ്ട്, തന്നെത്താൻ വിധിക്കുകയും വേണം. നേരെ ഒന്ന് മാത്രം ചെയ്താലും കാര്യമില്ല, ഞാൻ മറ്റുള്ളവരെ ഒന്നും ജഡ്ജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ആ വിധിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നാം തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. 1 കൊരിന്ത്യർ 11:31, 7:1 ഒരേ കാര്യമാണ് പറയുന്നത്, രണ്ട് സൈഡാണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പറയണം, നാം തന്നെത്താൻ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. അന്നേരം നമ്മൾ റെഗുലറായി ഒരു ക്രിസ്തീയ വിശ്വാസി, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, മറ്റുള്ളവരെ വിധിക്കരുത്; നാം തന്നെത്താൻ വിധിക്കണം. ഇനി ദൈവം നിങ്ങൾക്കൊരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി തരികയാണെങ്കിൽ ആ സർക്കിളിനുള്ളിൽ നിങ്ങൾ നീതിയോടെ വിധിക്കണമെന്നും ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദൈവം നിങ്ങൾക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. അവിടെ കുഞ്ഞുങ്ങളെ ദൈവം വിധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ടല്ല നിന്നെ ഒരു കുടുംബത്തിൽ പിതാവായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു സഭയിൽ ദൈവം ഒരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ ദൈവനപ്രകാരം ചില വിധികൾ നടത്തേണ്ട കാര്യം വരുമ്പോൾ ദൈവം വിധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിൽ അർത്ഥമില്ല. അന്നേരം ദൈവം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ദൈവം തരണമെങ്കിൽ പോലും നാം നമ്മെ തന്നെ വിധിക്കുന്നവരായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നടത്തരുത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയി ഒരു ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി നാം നമ്മെ തന്നെ വിധിക്കുന്നവരും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് തലയിട്ട് വിധിക്കാതിരിക്കുന്നവരുമാകുകയാണെങ്കിൽ നമ്മൾ എന്താണ് എന്നറിയാമോ, നമ്മൾ നമ്മുടെ കണ്ണിലെ കോല് ക്ലീൻ ചെയ്ത് ദൈവം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ തന്നേക്കാം. നേരെ ഞാൻ പറഞ്ഞത്, ഇതൊരു ആദമിക് സൈറ്റാനിക് നേച്ചറാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് വരുന്ന ഒരു സാത്താന്റെ നേച്ചറാണ് നമ്മളെ വിധിക്കാതിരിക്കുകയും മറ്റുള്ളവർ വിധിക്കുകയും ചെയ്യാന്നുള്ളത്. ഇത് ഡിഫോൾട്ട് ആദമിക് നേച്ചറാണ്. എന്നാൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ, ഈ ആഡമിക് നേച്ചറിന്റെ റൂട്ടിൽ കത്തിവീഴുകയാണ്. അവിടം തൊട്ട് ആ വ്യക്തിയുടെ ജീവിതം മാറുകയാണ്. അന്നേരം ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു നാച്ചുറൽ കാര്യമാണ് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളതും തന്നെത്താൻ വിധിക്കാതിരിക്കുക എന്നുള്ളതും. എന്നാൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവനാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ കാര്യം നേരെ തിരിയുകയാണ്. ആ വ്യക്തി തന്നെത്താൻ വിധിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്നത് തന്നെ. അങ്ങനെ മാത്രമേ ഒരാൾക്ക് വീണ്ടും ജനിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അന്നു മുതൽ ആ വ്യക്തി വീണ്ടും ജനിച്ച അന്നു മുതൽ പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസീവായിട്ടൊരു കാര്യം നടക്കുകയാണ്. ആ വ്യക്തി ഗ്രാജുവലി മറ്റുള്ളവരെ വിധിക്കുന്നത് കുറയുകയും കുറഞ്ഞുകൊണ്ടിരിക്കുകയും തന്നെത്താൻ വിധിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾ ആത്മീയമായി വളർന്നോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ടെസ്റ്റ് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇതിൽ ഏതാണ് ചെയ്യുന്നത് എന്ന് സ്വയം ചിന്തിച്ചാൽ നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ഈ രണ്ട് കാര്യങ്ങളാണ് തുടർച്ചയായിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, വീണ്ടും ജനിക്കുമ്പോൾ ഇത് നടന്നേ ഒക്കത്തുള്ളൂ. വീണ്ടും ജനിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഒരു മാർക്ക് ഓഫ് സെൽഫ് റൈച്ചസ്നെസ്, ആളുടെ ഒരു തന്നെത്താൻ നീതീകരിക്കുന്ന വ്യക്തിയുടെ മാർക്കാണ് ദൈവവചനം പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യം ഒന്നുകൂടി എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ലൂക്കോസ് 18:9 മുതലുള്ള വാക്യങ്ങൾ, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നവരെ പറ്റി കർത്താവ് രൂപം പറയാണ്. കർത്താവ് പറയാണ്, ചില വ്യക്തികൾ തങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് നീതിമാനെന്ന് ഉറപ്പുള്ള ചില വ്യക്തികൾ, അവർ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ അനുഭവിക്കുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ആ വ്യക്തി തന്നെത്താൻ തിരുമെന്നുള്ളത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഈ വ്യക്തി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ട് വ്യക്തികളാണ് അവിടെ ഇരിക്കുന്നത്, അവിടെ നിൽക്കുന്നത്. ഒന്ന് പരീശൻ, ഒന്ന് ചുങ്കക്കാരൻ. ഈ പരീശനും ചുങ്കക്കാരനും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം എന്താണെന്നറിയാമോ? അവിടെ ഈ പരീശനും ചുങ്കക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്, വ്യത്യാസം അവിടെ പരീശൻ തന്നെ പറയുന്നുണ്ട്. പരീശൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. മാത്രമല്ല, പരീശന് തനെന്തോക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ബോധ്യവുമുണ്ട്. അത് മാത്രമല്ല, ഈ ചുങ്കക്കാരൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതിനെ പറ്റിയും പരീശന് നല്ല ബോധ്യമുണ്ട്. ഈ പറയുന്നതല്ല സത്യവുമാണ്. പരീശൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ചെയ്യാതെ പറയുന്നതല്ല, ചുമ്മാതെ പൊങ്ങച്ചം പറയല്ല. പരീശൻ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് പരീശൻ പറയുന്നത്. രണ്ടാമത്, പരീശൻ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം നല്ല ബോധ്യമുണ്ട്. മൂന്നാമത്, പരീശന് ഉറപ്പുണ്ട് ഈ കാര്യങ്ങളുടെ എല്ലാം ബേസിൽ ദൈവം ഒരു ജഡ്ജ്മെന്റ് നടത്തിയാൽ ഞാൻ അകത്ത് കയറും എന്നുള്ള ഉറപ്പുമുണ്ട്. 4, പരീശന് അറിയാം ഈ ചുങ്കക്കാരൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്നും ഉറപ്പുമുണ്ട്. അത് സത്യവുമാണ്. ഇതാണ് പരീശനും ചുങ്കക്കാരനും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം. എന്നാൽ ഈ പരീശനും ചുങ്കക്കാരനും തമ്മിൽ ഒരു സാമ്യമുണ്ട്. എന്താണെന്നറിയാം ആ സാമ്യം? അറിയോ, പരീശനും ചുങ്കക്കാരനുമുള്ള സാമ്യം ഒരേപോലെ രണ്ടുപേരിലുള്ള ഒരു കാര്യം ഒന്നും എന്താണെന്നറിയാമോ? ആ രണ്ടുപേരും പാപിയാണ്. എങ്ങനെ പാപി? എവിടെയാ പാപി? ആ, ഒരു ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ പാപികളാണ്. പക്ഷെ ഇവന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഇവൻ നീതിമാനും മറ്റവൻ പാപിയുമാണ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്താൽ രണ്ടുപേരും പാപികളാണ്. എവിടെയാണ് ചുങ്കക്കാരനും പരീശനും ഒരേപോലെ പാപിയാവുന്നത്? പുറമേയുള്ള കാര്യങ്ങളല്ല, പുറമേയുള്ള കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്, ഉറപ്പാണ്. എവിടെയാണ് ഒരേപോലെ പാപിയാവുന്നത്? ഈ ചുങ്കക്കാരന്റെയും പരീശന്റെയും ആകം ഒരേപോലത്തെ പാപം നിറഞ്ഞതാണ്. എവിടെയാണ്? ബൈബിൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 23 മുതൽ 28 വാക്യങ്ങൾ ഈ പരീശന്മാരുടെതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അവിടെ പറയാണ്, കപടഭക്തിക്കാരും ശാസ്ത്രിമാരും ആയ പരീശന്മാരുള്ളവരെ, നിങ്ങൾക്ക് ഹാകഷം. ഓ അൺ ടു യു സ്ക്രൈബ്സ് ആൻഡ് ഫാരസീസ്, ഹിപ്പോക്രൈറ്റ്സ്. അവിടെ പറയാണ്, നിങ്ങൾ തുളസി, ചതകുപ്പ,
ജീരകം എന്നിവയിൽ പദാരം കൊടുക്കുകയും ഇത് പരീശൻ ചെയ്താണ് പരീശൻ അവിടെ പറയുന്നുണ്ട്. ന്യായം, കരുണ, വിശ്വസ്തത എന്നിവ ന്യായപ്രമാണത്തിൽ ഘനമേറിയവയെ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. വോ അൺ ടു യു യു സ്ക്രൈബ്സ് ആൻഡ് ഫാരസീസ് ഹിപ്പോക്രൈറ്റ്സ്, കാരണം നിങ്ങൾ കിണ്ടിങ്ങണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ളതേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു, അവ പുക പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങൾ പുറമേ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരാകുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. കർത്താവ് കണ്ടിന്യൂസ് പറയണം. എവിടാണ് പ്രശ്നം? പുറമേ ഒരു പ്രശ്നവുമില്ല. പുറമേ ചുങ്കക്കാരൻ ഇവൻ വളരെ വ്യത്യസ്തനാണ്. എവിടെയാണ് പ്രശ്നം എന്നറിയാമോ? ഇവന്റെ ഉള്ള് കപടഭക്തിയും കയ്പും ചത്ത ശവത്തന്റെ കല്ലറയുടെ അകത്തെ അവസ്ഥ പോലാണ്. പുറമേ നല്ലതാണ്, പുറമേ വെള്ളയാണ്, പുറമേ ക്ലീൻ ഷേവ് ആയിരിക്കാം, പുറമേ ആഭരണമുണ്ടായിരിക്കാം, പുറമേ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ടായിരിക്കാം, മറ്റുള്ളവരിൽ ഇതിലും വ്യത്യാസമുണ്ടായിരിക്കാം. ഒറ്റ കാര്യത്തിലാണ് സാമ്യം. എവിടാണെന്നറിയാമോ? അകത്തോട്ട് ദൈവത്തിന്റെ ടോർച്ച് അകത്തേക്ക് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഈ ചുങ്കക്കാരനും പരീശനും ഒരേ സ്റ്റാൻഡേർഡിലാണ്, ഒരേപോലാണ്. ചുങ്കക്കാരനും വ്യത്യാസമൊന്നുമില്ല. ചുങ്കക്കാരന്റെ അകത്ത് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ പരീശൻ പുറത്ത് വ്യത്യാസമുള്ളവനായതുകൊണ്ട് പരീശൻ തന്നെത്താൻ റൈച്ചസ് ആണെന്ന് ദൈവത്തിന്റെ മുമ്പിൽ പോലും ചെന്ന് നിന്ന് പറയാൻ ധൈര്യമുള്ളവനായതുകൊണ്ടാണ് അവന്റെ അടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് നിന്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്നുള്ളത്. ചുങ്കക്കാരന്റെ ഉള്ളിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ എവിടെയാണ് വ്യത്യാസം എന്നറിയാമോ? ചുങ്കക്കാരന് ഇത് മനസ്സിലായി എന്നുള്ളതിലാണ് വ്യത്യാസം അല്ലെ? ആ ഒരൊറ്റ വ്യത്യാസമുള്ളു. അത്ര സുവിശേഷം അതിൽ തന്നെ ലൂക്കോസ് സുവിശേഷം 18 ആ അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 18:1-19 വാക്യങ്ങളിൽ അവിടെ പറയാണ്, അവിടെ ചുങ്കക്കാരൻ പറയുകയാണ് താഴേക്ക് വരുമ്പോൾ. ചുങ്കക്കാരനോ 13 വാക്യം, ചുങ്കക്കാരന്റെ വ്യത്യാസം ഈ ഒരൊറ്റ കാര്യത്തിലാണ്. വ്യത്യാസം പുറമേ ഉണ്ട്, അകമേ രണ്ടുപേരും ഒരേപോലത്തെ ആൾക്കാർ, ഒരേപോലെ, ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസം. എക്സാക്ട്ലി സെയിം. രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരുമല്ല, രണ്ടുപേരും നീതീകരിക്കപ്പെട്ടവരുമല്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇവർ പോകുമ്പോൾ ഇവർ കാണുന്നതിലാണ് വ്യത്യാസം. ചുങ്കക്കാരനൊരു കാര്യം മനസ്സിലായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ. ചുങ്കക്കാരനൊരു കാര്യം മനസ്സിലായി, എന്റെ ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ ശവവും കയ്പും കൊലപാതകവും എല്ലാം നിറഞ്ഞിരിക്കുന്ന വെള്ളതേച്ച ശവക്കല്ലറയാണ് ഞാൻ എന്ന് ചുങ്കക്കാരൻ മനസ്സിലായപ്പോൾ ചുങ്കക്കാരൻ പറയാണ്, അവിടെ പറയാണ്, ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാവണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഗോഡ് ബി മെഴ്സിഫുൾ ദ സിന്നർ. ഈ ദ സിന്നർ എന്നുള്ള വാക്കിന് എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയുള്ള ആളല്ല, പക്ഷെ ഇങ്ങനെയാണ് പറയുന്നത്, ഏ സിന്നറിനും ദ സിന്നറിനുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ ഒരു പാപി ഞാനാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന വ്യക്തിയാണ് ദ സിന്നർ എന്ന് പറയുന്നത്. അതായത് ചുങ്കക്കാരൻ പറയാണ്, ഈ ലോകത്തിൽ ഒറ്റ പാപി, ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു പാപി ഉണ്ടെങ്കിൽ കർത്താവേ അത് ഞാനാണ് എന്ന് മാറത്തഴിച്ചുകൊണ്ട് ഒരാൾ പറയാണ്. ഈ ഒരു പോയിന്റിലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് പോയിന്റിലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. രണ്ടുപേരും വീണ്ടും ജനിച്ചവരല്ല, രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരല്ല, രണ്ടുപേരും നീതീകരിക്കപ്പെട്ടവരല്ല, രണ്ടുപേരുടെയും ഉള്ളിൽ കപട്ടവും എല്ലാ കയ്പും നിറഞ്ഞതാണ്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഒരാള് പുറമേ ക്ലീനാണ്. ആ പുറമേ ക്ലീൻ ആയതുകൊണ്ട് തന്നെ ബോസ് ചെയ്യുകയും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു കഴിഞ്ഞു. മറ്റവൻ പറയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയാണ്, കർത്താവേ ഞാൻ പാപിയാണ്, ഐ ആം ദ സിന്നർ. ആ പാപം എന്തെങ്കിലും പാപം ചെയ്തതുകൊണ്ടല്ല, നമ്മൾ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഏതെങ്കിലും പാപം ചെയ്തത് കൊണ്ട് ഉണ്ടാകുന്ന കുറ്റബോധമല്ല അത്, അതെല്ലാവർക്കും ഉണ്ടാവും. ഈവൻ കൊച്ചു പിള്ളേർക്ക് പോലും, രക്ഷിക്കപ്പെടാത്തവർക്കും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുറ്റബോധം ഉണ്ടാവും. അവരുടെ മനസ്സാക്ഷിയാണ് അത് പറയുന്നത്. ഇവന്റെ കള്ളന് പോലും മോഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാവും. അവനെ പിടിച്ചു കഴിയുമ്പോൾ, അന്ന് മോഷിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലും പിടിച്ചു കഴിയുമ്പോൾ ഉണ്ടാവും. സാധാരണ ഉള്ളവർക്കും ഉണ്ടാവുന്ന കുറ്റബോധമാണ് പിടിച്ചു കഴിയുമ്പോൾ, പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉള്ള കുറ്റബോധം. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഇവൻ മനസ്സിലേക്കാണ്, ഹീസ് റെക്കഗ്നൈസിംഗ് ദ ഇൻസൈഡ് ഓഫ് ഹിം. അവൻ പറയണ ഞാനാണ് പാപി എന്ന് പറയാണ്. ആ ഒരു റെക്കഗ്നൈസേഷൻ ഉണ്ടായത് കൊണ്ട് അതിന്റെ റിസൾട്ട് ആണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. അവിടെ പറയാണ് അവൻ എങ്ങനെ പോയി, നീതീകരിക്കപ്പെട്ടവനായി. അന്നേരം അവൻ നീതീകരിക്കപ്പെട്ടവനല്ലായിരുന്നു വന്നപ്പോൾ. രണ്ടുപേരും നീതീകരിക്കപ്പെട്ടവരല്ലായിരുന്നു, പക്ഷെ ഒരുത്തൻ നീതീകരിക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യത്തോടെ വന്നു. മറ്റൊരുവൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി. നീതീകരിക്കപ്പെട്ടവനായി ബോധ്യത്തോടെ വന്നവൻ അതേപോലെ തന്നെ തിരിച്ചുപോയി. എന്താണ് അവിടെ ഇരിക്കുന്നത്? മറ്റവൻ അങ്ങനെയല്ല. അവിടെ പറയണത് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ തന്നെത്താൻ ഉയർത്തുന്ന സ്വഭാവം ആരുടെയാണെന്ന് അറിയാമോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് സാത്താന്റെ സ്വഭാവമാണ്. പിശാചാണ് ആദ്യം തന്നെത്താൻ ഉയർത്തിയത്. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ സ്വഭാവം പറയുമ്പോൾ പറയണം അവൻ തന്നെത്താൻ ഉയർത്തുന്നവനാണ്. എന്നിട്ട് ഈ ഒരു നേച്ചർ വീണ്ടും ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നമുക്കുണ്ടായതാണെങ്കിൽ ആദ്യമായി ആ വ്യക്തി റെക്കഗ്നൈസ് ചെയ്യുകയാണ് ഞാൻ ഒരു പാപിയാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് തന്നെത്താൻ താഴ്ത്തുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ ആ വ്യക്തി വീണ്ടും ജനിക്കുകയാണ്, അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുകയാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിലായിട്ട് പറഞ്ഞതിന്റെ കാര്യം തന്നറിയോ, പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ ഒരു കാര്യം നടക്കാത്തത് കൊണ്ടാണ് അനേക പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിലേ ഒക്കത്തുള്ളൂ. ഒരാളുടെയും ഹൃദയം എനിക്കറിയത്തില്ല വിടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരിക്കലെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട് ഞാൻ അയാം ദ സിന്നർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാ ഞാനാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ ഈ തുടർന്നുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കാരണം. അങ്ങനെ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിയൊരു സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായി എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കത്തുള്ളൂ. അങ്ങനെ മാത്രമേ ഒരാൾക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസ് അങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് പൗലോസ് പിന്നീട് റെക്കഗ്നൈസ് അത് പറയുമ്പോൾ പറയുന്നത്. ഒന്ന് തിമൊഥെയൊസ്, അതിന്റെ തിമൊഥെയൊസിന്റെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഈ ചുങ്കക്കാരനെ പോലെ തന്നെ പൗലോസ് പരീശനായിരുന്നു, പക്ഷെ പൗലോസ് ഈ ചുങ്കക്കാരനെ പോലെ റെക്കഗ്നൈസ് ചെയ്തു. എന്താണ്? ഞാനാണ് ആ പാപികളിൽ ഒന്നാമനെന്ന് ഒരു ദിവസം റെക്കഗ്നൈസ് ചെയ്തപ്പോഴാണ് കർത്താവിനെ വീണ്ടെടുത്തു. നമുക്ക് പാപിയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ചുങ്കക്കാരനായിട്ടിരിക്കുക, അല്ല, ചുങ്കക്കാരന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് പരീശന്റെ സ്വഭാവത്തിലിരിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾ പരീശനാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ചുങ്കക്കാരനെ പോലെ കാര്യം റെക്കഗ്നൈസ് ചെയ്താൽ നിങ്ങൾ പാപികളിൽ ഒന്നാമനെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവിടെ നിങ്ങൾ വീണ്ടും ജനിക്കുകയാണ്. അങ്ങനെയാണ്, അതാണ് അടിസ്ഥാന പ്രശ്നം. അടിസ്ഥാനത്തിൽ തന്നെ പലരുടെയും അടിസ്ഥാനം ശരിയായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മുമ്പോട്ടുള്ള പണിയിലുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ അങ്ങനെ ആയിട്ടില്ലാത്തവർ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിട്ട് കർത്താവ് പറയുക, കർത്താവേ നിന്റെ വെളിച്ചത്തിൽ എന്നെ ഒന്ന് കാണിച്ചു തരാൻ, എന്റെ അകത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ദൈവമേ ഒന്ന് കനിവുണ്ടാവണേ എന്ന് പറയുമ്പോൾ ദൈവം അത് കാണിച്ചു. അതാണ് ആദ്യമായി ഒരു വ്യക്തി തന്നെത്താൻ വിധിക്കുന്നത്. അങ്ങനെ തന്നെത്താൻ വിധിക്കുന്ന വ്യക്തി അവിടെ വെച്ച് വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ലൈഫ് തിരിയുകയാണ്. അവന്റെ സെൽഫ് റൈച്ചസ്നെസ് ആയിട്ടുള്ള അവന്റെ ഐ എന്നുള്ളത് അവിടെ വെച്ച് ക്രൂശിക്കപ്പെടുകയാണ്. അതാണ് ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതായത് ആ ഐ എന്ന് ഉയർന്നിരിക്കുന്നതിന്റെ അടിത്ത തട്ടിൽ ദൈവം ഒരു വെട്ടുവെട്ടുകയാണ്. അതോടുകൂടി അവൻ ദൈവരാജ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് കടക്കുമ്പോഴേക്കും അവന്റെ പഴയ ഹൃദയം മാറി ദൈവം അവനൊരു പുതിയ ഹൃദയം കൊടുത്തിട്ട് ആ ഹൃദയത്തിൽ യേശു ക്രിസ്തു വാസം ചെയ്യാനായിട്ട് വരികയാണ്. ഇതാണ് വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. ഈ വീണ്ടും ജനനം പലരിലും നടക്കാത്തത് കൊണ്ട് തന്നെ പലരും ദൈവസഭകളിൽ കടക്കുകയും കുറേ ഈ പുറമേയുള്ള വൈറ്റ് വാഷ് കുറച്ചുകൂടി വൈറ്റടിച്ചിട്ട് നടക്കുകയും ചെയ്യുന്നു. ഞാൻ പറയട്ടെ, നമ്മളെ കുറെ കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. നല്ലവരായ കുറെ ആൾക്കാരെ, ക്രിസ്ത്യാനികളെ കുറച്ചുകൂടി നല്ലവരാക്കാൻ, അല്ലെങ്കിൽ നല്ലവരായ പെന്തക്കോസ്തുകാരെ കുറച്ചുകൂടി നല്ല പെന്തക്കോസ്തുകാരാക്കാൻ, അല്ലെങ്കിൽ നല്ലവരായ ക്രിസ്ത്യൻ അസംബ്ലിക്കാരെ നല്ല ക്രിസ്ത്യൻ അസംബ്ലിക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, രോഗികൾക്കേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ, പാപികളെ മാനസാന്തരത്തിന് വിധിക്ക് വിളിക്കാനായിട്ടാണ് കർത്താവ് വന്നത്. പാപിയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നവനെ രക്ഷിക്കപ്പെടുത്തുള്ളൂ. അതായത് നല്ലവനായിരുന്നു, ഇനി കുറച്ചുകൂടി നന്നവനുണ്ട്, ഇനി എല്ലാ സ്നാനം കൂടെ അങ്ങ് പെട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല. അവരടിസ്ഥാനത്തിൽ തന്നെ വ്യത്യാസം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് ആ വ്യക്തി മനസ്സിലാക്കുകയാണ് ഞാനാണ് പാപി, ഞാൻ ആ പാപികളിൽ ഒന്നാമനാണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം ഒരു ഹൃദയ പരിച്ഛേദന അവന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ അവന് കൊടുക്കുമ്പോൾ അവന്റെ ഐ എന്നുള്ളതിന്റെ അടിത്തട്ടിൽ തന്നെ ഒരു വെട്ടുവീഴുകയാണ്. അങ്ങനെ ക്രിസ്തു അവനിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. അന്ന് മുതൽ ഇവനെന്ത് ചെയ്യുമെന്നറിയാമോ, ഇവന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇവന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ഇവന്റെ ജഡം പിന്നെയും ശേഷിക്കുകയാണ്. സെൽഫ് എന്ന് പറയുന്ന സെൽഫ് ഒന്ന് തിരിച്ചിട്ടാൽ മതി, അതാണ് ജഡം, ഫ്ലഷ് എന്ന് പറയുന്നത്. ഈ സെൽഫിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നെയുണ്ട് അവന്റെ ജീവിതത്തിൽ. അപ്പോൾ അതെന്ത് ചെയ്യുന്നറിയാം, അവൻ ഓരോ ദിവസവും ഈ ജഡത്തെ ക്രൂശിക്കാനായിട്ടുള്ള അവസരം ദൈവം അവന് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവൻ ജഡത്തെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവന്റെ സെൽഫിനെ ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ എന്ത് ചെയ്യും, അവൻ പുറമേയുള്ള മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തും, ഇല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരികയും അവന്റെ ഉള്ളിൽ തന്നെത്താൻ ഇവൻ വിധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവ വചനപ്രകാരം വളരുന്നത്. അല്ല, ഇതെവിടാണ് നടക്കുന്നത്? ഇത് നടക്കുന്നത് ദൈവസഭയിലാണ് നടക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ തുടർച്ചയായ ക്രൂശീകരണം നടക്കുന്നത് ദൈവസഭയിലാണ്. ഈ ദൈവസഭ എന്ന സിസ്റ്റം ദൈവം വെച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് ദൈവസഭയെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം ദൈവസഭയെപ്പറ്റി കർത്താവ് ആദ്യം പറയുകയാണ്. 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം എവിടെയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി കർത്താവ് പറയാണ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ യേശു ക്രിസ്തു മരിക്കേണ്ടതിനെ പറ്റി ആദ്യമായി സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യം വായിച്ചോ. എന്നിട്ട് ഇവിടെ ദൈവസഭയിൽ വന്നു കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയാമോ, തുടർച്ചയായിട്ട് പിന്നീടൊരു കാര്യം നടക്കണം. ആദ്യം ആ വെട്ട് ക്രൂശിൽ വെച്ചിട്ട് നടന്ന പ്രവൃത്തിയിൽ കൂടി ആ വെട്ട് വീണ് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, അവരുടെ കാര്യമാണ് പിന്നെ പറയുന്നത്. അവരെടുത്ത് പറയുകയാണ്, അവർ നാൾതോറും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. അതായത് പിന്നെയും ദൈവം കാണിച്ചു തരും, ദൈവസഭയിൽ വരുമ്പോൾ കാണിച്ചു തരും. എന്ത് കാണിച്ചു തരും എന്നറിയാമോ, എവിടൊക്കെയാണ് നിന്റെ ജഡത്തിന്റെ പ്രവൃത്തി ജഡം പൊങ്ങിയിരിക്കുന്നത് കാണിച്ചു തരും. കാണിച്ചു തന്നിട്ട് ദൈവം അവിടെ പറയും, ക്രൂശെടുക്കാനായിട്ട് പറയും. ഇതാണ് തന്നെത്താൻ വിധിക്കുക എന്ന് പറയുന്നത്. ബൈബിളിലെ എല്ലാ കാര്യങ്ങളും പല വാക്കുകൾ കൂടി പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ബൈബിളിന്റെ മെസ്സേജ് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും, ഇതാണ് അതിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മെസ്സേജ്. അവിടെ ദൈവം പിന്നെ കാണിച്ചു തരികയാണ്, എവിടെയാണ് നിന്റെ ജഡത്തെ ക്രൂശിക്കേണ്ടത്, എവിടെയാണ് നിന്റെ സെൽഫ് ജഡ്ജ് ചെയ്യപ്പെടേണ്ടത്, എവിടെയാണ് തന്നെത്താൽ വിധിക്കേണ്ടത് എന്ന് ദൈവം കാണിച്ചിട്ടുണ്ട്. ഇത് ദൈവസഭയിലാണ് നടക്കുന്നത്. ദൈവസഭ വരുമ്പോ ഇത് നടക്കുന്നില്ല എങ്കിൽ പിന്നെയും പ്രശ്നമാണ്. ഇത് പലർക്കും ബുദ്ധിമുട്ടാ. ദൈവസഭ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടും. ഒറ്റയ്ക്ക് വിശുദ്ധനായിട്ട് ഇരിക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം. ഞാൻ കുറച്ചു നാളുമ്പ് ഒരു നമ്മുടെ സഭ വന്നിട്ടുണ്ട്, ഒരു സഹോദരൻ അടുത്ത് പറഞ്ഞു. ഞാൻ സഹോദരൻ അടുത്ത് പറഞ്ഞല്ല, ഞാൻ ജനറലായിട്ട് പറഞ്ഞു. ഈ ജനറലായിട്ട് പറയുമ്പോൾ ചിലർ അവരോടൊക്കെ ഏറ്റെടുക്കും. ഏറ്റെടുത്തിട്ട് മാനസാന്തരപ്പെടത്തില്ല, അതിന് വേറെ റിബല് ചെയ്യും. നേരം ജനറലായിട്ട് ഞാൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞു ഈ പഴയ നിയമത്തിൽ മാത്രമേ ഈ ഒറ്റ വിശുദ്ധന്മാരുണ്ടായിരുന്നുള്ളൂ. തന്നെത്താൻ വിശുദ്ധനായിട്ട് വേറെ ആരുമായിട്ടും കൂട്ടുകൂടാതെ, ഇല്ലെങ്കിൽ വേറെ ദൈവസഭയുടെ ബാക്കിയുള്ളവരുമായിട്ട് ഒരു ശരീരമായി പണിയപ്പെടാതെ ഒറ്റയ്ക്ക് വിശുദ്ധനായിട്ട് നിൽക്കുന്ന ഏലിയാവ്, ഏലീസ, ഇങ്ങനത്തെയുള്ള പഴയ നിയമത്തിലേ ഉള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവസഭ എന്ന് പറയുന്നത് ശരീരമാണ്. ഈ ശരീരത്തിന്റെ ഭാഗമായി തീരുമ്പോഴേക്കും തന്നെത്താൻ തന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി തന്നെത്താൻ ക്രൂശിച്ച് തന്നെത്താൻ വിധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ബോഡിയുടെ പാർട്ടായി ഫങ്ഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച തൊട്ട് ഇദ്ദേഹം ചർച്ച വന്നില്ല. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ പുറകെ വിളിക്കാനും പോകുന്നില്ല. പക്ഷെ ഇത് ആദ്യം മുതലേ ഉള്ളതാണ്. കർത്താവ് ഈ കാര്യം ആദ്യം പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 66-ാമത്തെ വാക്യം നിങ്ങൾ എടുക്കണമെന്നില്ല. ഇതേ കാര്യം കർത്താവ് പറഞ്ഞപ്പോഴും കുറെ ആൾക്കാർ അന്നേരം തന്നെ പോയി. അത് എവിടെ പ്രശ്നം വരുന്നതെന്ന് അറിയാമോ? ആൾക്കാരെ ഇവിടെ നിർത്തണമെങ്കിൽ വലിയ എളുപ്പമാണ്. ഈ ക്രൂശ് എന്ന് പറയുന്ന ഒരു ഇടർച്ചയാണ് എല്ലാ കാലത്തും. ഈ ക്രൂശ് എന്നുള്ള കാര്യം അങ്ങോട്ട് മാറ്റി ബാക്കി കാര്യങ്ങളെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സന്തോഷമാണ്, ആൾക്കാർ പ്രസാദിപ്പിക്കപ്പെടും, ആൾക്കാർ സന്തോഷിക്കും, ആരും പോകത്തില്ല, എല്ലാവരും ഹല്ലേലൂയായും പറയും. പക്ഷെ ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ജീവനും ശക്തിയുമാണ്. അത് ചിലർക്ക് ഇടർച്ചയുമാകും. അത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറയാൻ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആൾക്കാരെ ഒരുമിച്ച് നിർത്താം എന്നുള്ളതിന്റെ മാനേജ്മെന്റ് ടെക്നിക്കുകളാണ് പലർക്കും പ്രയോഗിക്കാൻ കഴിയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ക്രൂശിന്റെ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം തുടങ്ങുന്നത് ആ വ്യക്തി വീണ്ടും ജനിക്കുമ്പോഴാണെങ്കിൽ ക്രൂശിന്റെ പ്രവൃത്തി തുടർച്ചയായി ആ വ്യക്തിയിൽ നടക്കുന്നത് ദൈവസഭയിലാണ്. ദൈവവചനം യഥാർത്ഥത്തിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രസംഗിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഒരു വ്യക്തി തന്നെത്താൻ വിധിക്കാനായിട്ട് തുടങ്ങും. ഈ തന്നെത്താൻ വിധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ എവിടെയാണ് നിങ്ങൾ വിധിക്കാതിരിക്കുന്നതോ അതേ കാര്യങ്ങൾ നിങ്ങൾ തന്നെത്താൻ വിധിക്കേണ്ടവരാണ്. അങ്ങനെ വിധിച്ചാൽ മാത്രമേ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദൈവവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതപ്പെടാതെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ കൽപ്പനകൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട്, ഞാൻ കഴിഞ്ഞ ആഴ്ച പലതും അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു, പല കാര്യങ്ങളും ഡീറ്റെയിൽ കൽപ്പനകളില്ല. ദൈവം ഡീറ്റെയിൽ കൽപ്പനകൾ ഇല്ലാതെ ഈ കാര്യങ്ങളെ ബ്ലാങ്കായിട്ട് വിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാര്. എന്ത് ടെസ്റ്റ് ചെയ്യാൻ? ഈ ബ്ലാങ്ക് കാര്യങ്ങളിൽ ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാത്ത കാര്യങ്ങളിൽ, ആ കാര്യങ്ങൾ വരുമ്പോൾ ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത്, ഈ വ്യക്തി അതിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുകയാണോ തന്നെത്താൻ ജഡ്ജ് ചെയ്യുകയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ആ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് തന്നെത്താൻ ജഡ്ജ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ആ വ്യക്തി ആത്മീയനായിത്തീരും. ദൈവം എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. അതിന്റെ 16-ാമത്തെ വാക്യം, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആര്? നാമോ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ. അന്നേരം ദൈവം പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എഴുതപ്പെട്ട ചില പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ ബോധ്യം വരുന്നു. ചില കാര്യങ്ങളിൽ ദൈവം ടെസ്റ്റ് ചെയ്യാണ് ഓരോരുത്തരെ. ദൈവവചനത്തിൽ എഴുതാത്ത ചില കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ, നിങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ അത് എത്ര മുറിയുള്ള വീട് വെക്കണം, എത്ര നിലയുള്ള വീട് വെക്കണം എന്നുള്ളത് ബൈബിൾ എഴുതിയിട്ടില്ല. നിങ്ങൾക്കൊരു വണ്ടി വാങ്ങിക്കണമെങ്കിൽ അത് എത്ര വിലയുള്ള വണ്ടി വാങ്ങിക്കണം, ഏത് സൗകര്യമുള്ള വണ്ടി വാങ്ങിക്കണം എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. നിങ്ങൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ചിലയിടത്ത് പോകണമെങ്കിൽ ചിലയിടത്ത് വരണമെങ്കിൽ, ഇങ്ങനത്തെ ഡീറ്റെയിൽ കൽപ്പനകൾ ബൈബിൾ എഴുതാത്തപ്പോൾ തന്നെത്താൻ വിധിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ, ആ വ്യക്തി ദൈവത്തിന്റെ ഹൃദയം അറിയാൻ ശ്രമിക്കും. അത് പരിശുദ്ധാത്മാവിൽ ആ വ്യക്തി കഴിയുകയും ചെയ്യും. അങ്ങനെ ആ വ്യക്തി ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞിട്ട് ദൈവാത്മാവിനെ അനുസരിച്ച് ആ വ്യക്തി നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ വ്യക്തി തന്നെത്താൻ വിധിക്കുന്നവനാകുന്നത്. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവം സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കത്തുള്ളൂ. ദൈവം ടെസ്റ്റ് ചെയ്തിട്ടാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത്. ദൈവം ടെസ്റ്റ് ചെയ്യാതെ ഒരു വ്യക്തിയെയും ആത്മീയ ശുശ്രൂഷകൾ ഏൽപ്പിക്കത്തില്ല. ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വാസികളായിട്ട് വർഷങ്ങളായിട്ടും നമ്മളെ ദൈവം ആത്മീയ കാര്യങ്ങൾ ഏൽപ്പിക്കാത്തതിന്റെ ഒരു കാരണം, ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്കിൽ വായിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ്
10-ാമത്തെ അധ്യായം.
ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാമോ, അതിനെ കുറച്ച് മുകളിലേക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് പൈസയെ പറ്റി പറയുമ്പോഴാണ്. അവിടെ പറയാണ് ദൈവത്തെയും മാമോനെയും സേവിക്കുന്നതിനെ പറ്റി പറയുമ്പോഴാണ്. അവിടെ പറയണ 9-ാമത്തെ വാക്കിൽ പറയണം, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ പറയുന്നു. എന്നിട്ടാണ് പറയുന്നത്, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും? അന്യായമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ഭൃത്യനും കഴിയുന്നതല്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. ഇതാണ് കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം മനുഷ്യനെ ടെസ്റ്റ് ചെയ്യും. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവന്റെ കയ്യിൽ പണം കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, മാമോനെ കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെന്നറിയാമോ, ഈ പണം ഇവൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇവന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ വീട് വെച്ചതിൽ, നിങ്ങളുടെ വണ്ടി വാങ്ങിച്ചതിൽ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയതിൽ, നിങ്ങളുടെ വസ്ത്രം വാങ്ങിച്ചതിൽ, എല്ലാ കാര്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദൈവാത്മാവിന്റെ ആലോചനയാണ് അന്വേഷിക്കുന്നത്. അത് എഴുതപ്പെട്ട കാര്യങ്ങളല്ല, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ളതുമല്ല, അവരവരുടെ കാര്യത്തിലേക്ക് ജഡ്ജ് ചെയ്യാൻ. എന്നിട്ട് ഈ കാര്യത്തിലൊന്നും ദൈവാത്മാവിന്റെ ആലോചനയെ അന്വേഷിക്കത്തില്ല, സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യും. ആ വ്യക്തി മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നില്ലായിരിക്കാം. ആ വ്യക്തി ദൈവം പിടിച്ച് നരകത്തിൽ പോകുന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം വിശ്വസ്തനാണോ എന്ന് നോക്കും. ദൈവത്തിന്റെ മുമ്പിൽ അക്കൗണ്ട് ദൈവം ചോദിക്കും. കർത്താവ് ഒരു ഉപമ പറഞ്ഞു, പരദേശത്തേക്ക് പോകുമ്പോൾ പണം കൊടുത്തിട്ട് പോയ ആൾക്കാരുടെ തിരിച്ചു വന്നപ്പോൾ ദൈവം അക്കൗണ്ട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത് ചെലവാക്കിയത് എന്ന് ചോദിച്ചു. നമുക്ക് ചിന്തിക്കുന്നുണ്ടോ ഇതിനൊക്കെ അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത്? നമ്മളിതൊന്നും ചിന്തിക്കത്തില്ല. എന്ത് സംഭവിക്കുന്നറിയാമോ, ആത്മീയമായിട്ട് ദൈവം പരമേൽപ്പിക്കത്തില്ല. ദൈവം സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കാത്തവർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം ഉണ്ടായതുകൊണ്ടായിരിക്കേയില്ല. എന്നാൽ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി തന്നെത്താൻ കാര്യങ്ങളെ വിധിക്കാത്തവരാണ്. ഞാനിത് പറയുന്നത് നമ്മൾക്ക് സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയാൻ കഴിയുമോ, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എടുത്ത ഈ ഡിസിഷൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അറ്റസ്റ്റേഷൻ ഉണ്ടായിരുന്നുവെന്ന്, ഞാൻ എടുത്തൊരു ജോലി, ഞാൻ വാങ്ങിച്ചൊരു കാര്യം, ഞാൻ ചെയ്തൊരു കാര്യം ദൈവത്തിന്റെ അറ്റസ്റ്റേഷൻ ഉണ്ടായിരുന്നോ, അതോ ഞാൻ പിന്തുടർന്നത് മാമോനെ ആയിരുന്നോ എന്ന് ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും. കർത്താവ് പറയാണ് അങ്ങനെയുള്ളവരെ ദൈവം സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ലഭിക്കുന്നത്. ഞാൻ ഇതാണ് പറഞ്ഞത്, തന്നെത്താൻ വിധിക്കുക എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ബോധ്യം കൊടുക്കുകയാണ് ഓരോ കാര്യത്തിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നത്, അതാണ് പുതിയ നിയമത്തിലുള്ളത്. ഇവിടെ ആ കാര്യങ്ങളിൽ ഡിസിഷൻ ചർച്ചിന്റെ റെസ്പോൺസിബിലിറ്റി ആൾക്കാരല്ല നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എല്ലാവരും ദൈവത്തെ അറിയും എന്ന് പറയുന്നത്. പുതിയ കവനന്റിൽ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള പുതിയ ഉടമ്പടിയിൽ. അന്നേരം ഞാൻ പറഞ്ഞത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. തന്നെത്താൻ ഒരു വ്യക്തി വിധിക്കുകയാണ്, തന്റെ ജഡത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ വെളിച്ചത്തിൽ കാണുകയാണ്. എല്ലാ കാര്യങ്ങളും ആത്മീയമായിട്ട് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് ഗ്രാജുവലാണ്, പക്ഷേ ഇതൊരു പ്രോഗ്രസീവാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാവണമെന്നില്ല, പക്ഷേ മുമ്പോട്ട് പോകുന്തോറും ഒരു വ്യക്തി ആത്മീയനായി വളരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നടത്തപ്പെടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അവർ പറഞ്ഞിരിക്കുന്നത് സൺസ് എന്നാണ്, ഞാൻ ഇതിനു പറഞ്ഞതാണ്. അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തി ആദ്യം തന്നെ ആ വ്യക്തി പാപിയാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ദൈവരാജ്യത്തിലേക്ക് കടന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ടോർച്ച് അങ്ങോട്ട് അടിക്കുമ്പോൾ ആ വ്യക്തി ആദ്യം മനസ്സിലാക്കുകയാണ്, അവന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുകയാണ്, ജഡത്തെ ക്രൂശിക്കുകയാണ്. അടുത്ത് കൂടാതെ അവൻ ആത്മാവിനെ അനുസരിച്ച് കടക്കുകയാണ്. അവന്റെ ഓരോ കാര്യങ്ങളിലും ദൈവം പറയുകയാണ്, ഇത് ചെയ്യുക, ഈ വഴി പോവുക, ഈസി ചെയ്യുക എന്നുള്ളത് പറയുകയാണ്. അങ്ങനെ അവൻ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അവന് സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കും. ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ഭാരപ്പെടുകയൊന്നും വേണ്ട. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദേവദാസിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഒരു ബർഡൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ബ്രദർ, എനിക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ വിളി എന്താണെന്ന് എനിക്കറിയില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നും അറിയില്ല, എനിക്ക് ദൈവത്തിന്റെ വിളി എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞ ആ ഒരു ഉപദേശം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, സഹോദരൻ, ഇതിനെപ്പറ്റി ഒന്നും സഹോദരൻ ഇപ്പം അറിയേണ്ട, സഹോദരൻ ആകെ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന ആ കാര്യങ്ങൾ ജഡ്ജ് ചെയ്ത് കർത്താവിന്റെ വഴിയെ നടക്കുക, ഇത്ര മാത്രമേ നിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. പിന്നെ ഇത് ദൈവം തരുന്നതാണ് ബാക്കി റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഇസ് ഗോഡ്സ് അപ്പോയിന്റ്മെന്റ്. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഷോർട്ട് കട്ടുകളല്ല, ബൈബിളിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ദൈവം ഒരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി തരികയാണെങ്കിൽ ദൈവത്തിന്റെ കൈ അതിന്റെ പുറകിലുണ്ടാവും. അങ്ങനെ മാത്രമേ നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ആത്മീയ ശുശ്രൂഷകൾ നമുക്ക് മൂടനുസരിച്ച് ചെയ്യുന്ന കാര്യമല്ല. ഇന്ന് എനിക്ക് പ്രസംഗിക്കാൻ മൂടുള്ളപ്പോൾ ഞാൻ പ്രസംഗിക്കും, നാളെ ഞാൻ പണങ്ങിയിരിക്കുമ്പോൾ ഞാൻ കുത്തിയിരിക്കും. ഇങ്ങനെയുള്ളവർ ആത്മീയ ശുശ്രൂഷകൾ അല്ല ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാനും കഴിയത്തില്ല. ദൈവം പറയുമ്പോൾ പറയും, ദൈവം പറഞ്ഞവർ പറയേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ പറഞ്ഞാലും പറയത്തില്ല ആ വ്യക്തി. ദൈവം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഏൽപ്പിച്ചാൽ, ഇനി ലോകം മുഴുവൻ എതിർത്താലും ആ വ്യക്തി അതിനുവേണ്ടി നിൽക്കും. ഞാൻ പറഞ്ഞത് ദൈവം ടെസ്റ്റ് ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ ദൈവസഭയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം ദൈവസഭയിൽ കൂടി ആ വ്യക്തിയുടെ ജഡത്തെ ക്രൂശിക്കാനായിട്ടുള്ള അനേക അവസരങ്ങളെ ദൈവം തരും. അനേക കാര്യങ്ങൾ മറ്റുള്ളവരിൽ കൂടി, ദൈവവചനത്തിൽ കൂടി, ദൈവിക സഭയിലെ ഡിസിപ്ലിനിൽ കൂടി ഒക്കെ ദൈവം ദൈവസഭയിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെത്താൻ ജഡ്ജ് ചെയ്യുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമുണ്ടാവുകയാണ്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ രക്ഷിക്കപ്പെട്ട്, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ തന്നെത്താൻ ജഡ്ജ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പെർഫെക്റ്റായിട്ടുള്ള സഭ, അല്ലെങ്കിൽ ദൈവത്തിന്റെ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സഭ എന്ന് പറയുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് എങ്കിലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏട്ടിലെ പശു പുല്ല് തിന്നിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ആവണമെന്ന് നിർബന്ധവുമില്ല. സഭകളിൽ പ്രശ്നങ്ങളുണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? ഒന്നാമത്തെ കാര്യം, വീണ്ടും ജനിക്കാത്ത വ്യക്തികൾ ദൈവസഭയുടെ അകത്ത്, അത് ദൈവസഭയുടെ ഭാഗമല്ല എങ്കിലും ദൈവസഭയുടെ ആ കൂട്ടത്തിൽ കടന്നു വരുന്നു. വീണ്ടും ജനിക്കാത്ത യഥാർത്ഥത്തിൽ ജഡത്തെ ക്രൂശ് ആദ്യമായി പോലും ഒരിക്കൽ പോലും പാപിയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാത്ത വ്യക്തികൾ ദൈവസഭയിൽ കടന്നു വരുന്നു. ഇവരൊക്കെ ചിലപ്പോൾ സ്നാനപ്പെടുകയും ചെയ്തേക്കാം. സ്നാനപ്പെട്ടിട്ട് ഇവർ ഇങ്ങനെ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടി അവരുടെ ജഡത്തെ ക്രൂശിക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അത് ചെയ്യാതെ ദൈവത്തോട് റിബല് ചെയ്ത് ജഡീകരായി ജീവിക്കുന്ന കൂട്ടർ. ഇവർ ദൈവസഭയുടെ ഭാഗമാണ്. ആദ്യത്തെ കൂട്ടർ ദൈവസഭയുടെ ഭാഗമല്ല, രണ്ടാമത്തെ കൂട്ടർ ദൈവസഭയുടെ ഭാഗമാണ്. എന്നാൽ അങ്ങനെയുള്ളവർ കൂടുതലാകുമ്പോൾ ദൈവസഭയിൽ പ്രശ്നങ്ങളുണ്ടാവും. അതാണ് നമ്മൾ കൊരിന്ത്യയിലെ അങ്ങനത്തിൽ കാണുന്നത്. കൊരിന്ത്യ സഭ അങ്ങനത്തെ ഒരു സഭയായിരുന്നു. ഒന്ന് കൊരിന്ത്യർ, ഈ കൊരിന്ത്യ സഭയെപ്പറ്റി പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് 1 കൊരിന്ത്യർ 12 പന്ത്രണ്ടും പതിമൂന്നും.
ശരീരമുണ്ടും അവയവും പലതും, ശരീരത്തിലെ അവയവും പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാണല്ലോ ക്രിസ്തു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ, ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു.
നേരം കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ദൈവസഭ തന്നെയായിരുന്നു അല്ലെ. പൗലോസ് പറയാണ് യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും, പൗലോസ് പറയാണ് ഞാനും നിങ്ങളും എല്ലാവരും ഒരേ ഏക ശരീരമാകുമാറോ ഒരേ ആത്മാവിലാൽ സ്നാനം വെച്ച് ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അന്നേരം ഇവര് ഈ പൗലോസ് ഈ അഡ്രസ് ചെയ്യുന്ന കൂട്ടം ദൈവസഭയാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ആ ദൈവസഭയെ പൗലോസ് അഡ്രസ് ചെയ്യുമ്പോൾ ഒരു ശരീരമായിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. കാരണം ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ ദൈവം പൗലോസ് സഭയായി അഡ്രസ് ചെയ്യുന്നുള്ളൂ. അന്നേരം രക്ഷിക്കപ്പെട്ടവരടുത്താണ്, ദൈവസഭയടുത്താണ് പൗലോസ് പറയുന്നത് എല്ലാവരും ആത്മാവിനെ സ്നാനമേറ്റു, എല്ലാവരും ആത്മാവിനെ പാനം ചെയ്തു, എല്ലാവരും ഒരു ശരീരത്തിന് ഭാഗമായി തീർന്നു. ആ സഭയിൽ പക്ഷെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കാണുന്നത്. രണ്ടാമത്തെ അധ്യായത്തിന്റെ സോറി മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ പറയാണ്. ഒന്നാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന പോലെയല്ല ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരോട് എന്ന പോലെ അത്ര സംസാരിക്കാൻ കഴിയും. അതിന് മൂന്നാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുണ്ട്. അന്നേരം അവിടെ ഒരു കാര്യം പൗലോസ് റെക്കഗ്നൈസ് ചെയ്യാണ്, ഇവര് ദൈവസഭയൊക്കെയാണ്, ഇവര് വീണ്ടും ജനിച്ചവരൊക്കെയാണ്, എന്നാൽ പല ലെവലിലുള്ള ആൾക്കാരുണ്ട്, മിക്കവരും എങ്ങനെയുള്ളവരാണ്, ജഡീകര അല്ലെങ്കിൽ ശിശുക്കളാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ശിശുക്കൾ കൂടുതലുള്ള സഭയിൽ പാലേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ശിശുക്കളും മുതിർന്നവരും രണ്ടു കൂടെയുള്ള മിക്സഡ് സഭയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഇത് ഏത് പറയണം എന്നുള്ളത് ബുദ്ധിമുട്ടായി തീരും. എന്നാൽ ആത്മീയമായിട്ട് മെച്ചുവർ ആയടുത്ത് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും. അത് ഒന്ന് വരുന്ന രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ആത്മീയർക്ക് ആത്മീയമായത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഈ കൊരിന്ത്യ സഭയിലെ പ്രശ്നം, കൊരിന്ത്യ സഭയിൽ ജഡീകന്മാർ കൂടുതലുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ ജഡത്തെ ക്രൂശിക്കാനുള്ള അവസരം കിട്ടിയപ്പോഴും ദൈവം കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുമ്പോഴും അവിടെ ജഡത്തെ ക്രൂശിക്കാതെ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ജഡീകന്മാർ. ഇവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. അങ്ങനെയാണ് ഇനി ചില പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് വരിക. ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് വന്നില്ലെങ്കിൽ പല കാര്യങ്ങളും ആൾക്കാർക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ളപ്പോൾ പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായതുകൊണ്ട് അത് ദൈവസഭ അല്ലാതായിത്തീരുന്നില്ല, അതൊരു ശരീരമായ ദൈവസഭയാണ്, എങ്കിലും അവിടെ പ്രശ്നങ്ങളാണ്. കാരണം ഈ ജഡീകരായിട്ടുള്ളവർ പ്രശ്നങ്ങളുണ്ടാകും. എങ്ങനെയാണ് ഇതിനെ ഡീല് ചെയ്യുന്നത്? എങ്ങനെയാണ് പ്രാക്ടിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളെ അപ്പോസ്തലന്മാർ കൈകാര്യം ചെയ്തത്? ഇത് നമ്മൾ മനസ്സിലാക്കി നോക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ കാര്യം ദൈവസഭ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അവർക്കറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങൾ പൗലോസ് എങ്ങനെ അറിഞ്ഞ്? പൗലോസിന് ശരിക്കും വെളിപാടുകളുടെ ആധിക്യം നിമിത്തം ദൈവം ഒരു ശൂലം വരെ കൊടുത്ത, അന്നേരം പൗലോസിന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും. മൂന്നാം സ്വർഗത്തോളം വരെ അത് പൗലോസ് എടുക്കപ്പെട്ടു. അന്നേരം പൗലോസ് പക്ഷെ എങ്ങനെ കൊരിന്ത്യയിലെ പ്രശ്നങ്ങൾ അറിഞ്ഞത്? പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്താണ്. എങ്ങനെ പൗലോസ് കൊരിന്ത്യയിലെ പ്രശ്നം അറിഞ്ഞു അതറിയോ? പറയോ എങ്ങനെ? ആ ആര് പറഞ്ഞു? ഏത് സഹോദരൻ പറഞ്ഞു? ആ പൗലോസ് ഈ കാര്യം അറിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ഒരു സഹോദരൻ, ഈ കൊരിന്ത്യയിലുള്ള ഒരു സഹോദരൻ എന്ത് ചെയ്തു? ഈ സഭയിൽ പ്രശ്നങ്ങളുണ്ട്, ഭിന്നതയുണ്ട്, വഴക്കുണ്ട്, ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, ഈ അപ്പന്റെ ഭാര്യയും കൊണ്ട് വെച്ചിരിക്കുന്നുണ്ട്, കേസ് നടക്കുന്നവരുണ്ട്, ഇതെങ്കിൽ എന്തറിയോ? ഒരു സഹോദരൻ നേരെ എന്ത് ചെയ്തു? നേരെ പോയി പൗലോസിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു പൗലോസിന്റെ അടുത്തോട്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്. എന്റെ ചോദ്യം, ഒരു ദൈവസഭയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭയെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ പറയും പ്രാർത്ഥിക്കണം അല്ലേ?
പ്രാർത്ഥിക്കണം ഒരു വിഷയം വരുമ്പോൾ. ശരിയാണ്, പ്രാർത്ഥിക്കണം. പക്ഷെ സ്ക്രിപ്ചറൽ വേ എന്താണ്? എന്താ അത്? അതിന്റെ റെസ്പോൺസിബിൾ ആളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിലെ വ്യക്തമായ രീതി. മൂന്ന് രീതിയിൽ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാം. ഞാനിത് പറക്കെ പറയുന്ന പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു സഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ദൈവസഭയെ ബാധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ, ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്കത് അതുമായി യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഫോൺ ചെയ്തും സംസാരിച്ചും നിങ്ങൾക്ക് ഈ കാര്യത്തെ വഷളാക്കാം. യു വിൽ ബി എ ഗോസിപ്പർ. അതാണ് ഒന്നാമത്തെ ചെയ്യരുതാത്ത കാര്യം. പല കോൺവെർസേഷൻസും പല അനേക മണിക്കൂർ സംസാരവും ആത്മീയ സംസാരങ്ങളല്ല, ഗോസിപ്പുകൾ മാത്രമാണ്. മറ്റുള്ളവരെ പറ്റിയുള്ള, മറ്റ് സഹോദരന്മാരെ പറ്റിയുള്ള അപവാദം പറച്ചിലാണ് മിക്ക അനാവശ്യ സംസാരങ്ങൾ. ഇതാണ് ചെയ്യരുതാത്ത കാര്യം. രണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ സഹോദരനോട് പ്രാർത്ഥിക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്യണം? അത് അതിനെ ഡീല് ചെയ്യാൻ ദൈവം റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്ന ആളെ, ആൾക്കാരെ, ആരെയാണ് അവരെടുത്ത് പറയുക എന്നുള്ളതാണ്. അതാണ് സ്ക്രിപ്ചറൽ വേ. അത് ചെയ്യുന്നത് തെറ്റല്ല, അതാണ് ചെയ്യേണ്ടത്. നേരെ ക്ലോവ എന്ന് പറയുന്ന സഹോദരൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ ചെന്ന് പൗലോസിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഈ സഭയിൽ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. എന്നിട്ട് ക്ലോവ എന്ന് പറഞ്ഞു, എന്ത് ബ്രദറെ, ആരത്തും പറയരുത്, ഞാൻ പറഞ്ഞ ആരത്തും പറയരുതെന്ന് പറഞ്ഞാണോ എന്ന് പറഞ്ഞത്? അല്ല, ക്ലിയർ ആയിട്ട് തന്നെ പോയി പറഞ്ഞു. അത് കാരണം ക്ലോവയ്ക്ക് അറിയാമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടതെന്നുള്ളു. അത് ഗോസിപ്പ് അല്ല, അതാണ് ശരിയായ രീതി. അത് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുന്നെങ്കിൽ അത് ദൈവവചന വിരുദ്ധമാണ്. ഓക്കെ, നേരെ പൗലോസ് ഇത് അറിഞ്ഞു. പൗലോസ് ഇത് അറിഞ്ഞപ്പോ പൗലോസ് എന്താ ചെയ്തേ? പൗലോസ് നേരെ ഒരു പേഴ്സണൽ ലെറ്റർ എടുത്ത് ആ പർട്ടിക്കുലർ ആളുടെ തോട്ട് പോയി ഒരു എഴുത്ത് കഴിക്കുകയാണോ ചെയ്തത്? ആ സഭയിലെ ഭിന്നത ഉണ്ടാക്കിയ ആ വ്യക്തി എടുത്ത്, ഇല്ലെങ്കിൽ ഇന്ന കാര്യം അപ്പന്റെ ഭാര്യയോട് വെച്ചിരിക്കുന്ന ആ സഹോദരന്റെ അടുത്ത് ലെറ്റർ എഴുതിയിട്ട് പറയാണോ, ആ സഹോദരൻ അതൊന്നും ചെയ്യരുത്, പാപമാണെന്ന് പറയാണോ ചെയ്തത്? അല്ല, പൗലോസ് ചെയ്തത് ഇത് അറിഞ്ഞതിന് ശേഷം പൗലോസ് ഒരു ലെറ്റർ പൊതുസഭയ്ക്ക് എഴുതുകയാണ്, അതിൽ എഴുതുകയും ചെയ്യാണ് ക്ലോവയാണ് ഇത് പറഞ്ഞതെന്ന്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പറയുന്നത്, ഈ സഹോദരൻ വന്ന് എന്റെ അടുത്ത് ഇത് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് തന്നെ ഇത് എഴുതുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു കാര്യം, ഒരു ദൈവസഭയിലെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ അറിയുമ്പോൾ അവരെന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? അതിനെ അഡ്രസ് ചെയ്യാണ് വേണ്ടത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ. എന്റെ അടുത്ത് ചിലർ പറയാറുണ്ട്, ചില കാര്യങ്ങൾ സഭയിൽ വരുമ്പോൾ ഉടനെ അതിനെപ്പറ്റി ചർച്ചയിൽ അതിനെപ്പറ്റി അഡ്രസ് ചെയ്യരുത്. അത് കാരണം എന്താണെന്നറിയാമോ? അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ജഡത്തിൽ നിന്നാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ആ സഹോദരനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ആൾക്കാർ ചിന്തിക്കുമെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ കാര്യങ്ങളൊന്നും അന്നേരം ഒന്നും പറയരുത്, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആരും പറയാതിരിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ അത് പറഞ്ഞ് അവതരിപ്പിക്കണം. ഞാൻ അന്നേരം പറഞ്ഞു, ഇത് നല്ല മാനേജ്മെന്റ് ടെക്നിക്കാ, ദൈവസഭയിലെ രീതിയല്ല, ഒരു വീട്ടിലെ കുടുംബത്തിലെ രീതിയല്ല. കുടുംബത്തിലൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് വേണ്ടത് അന്നേരം തന്നെ. അതാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പൗലോസ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു വെളിപാട് തന്നല്ലേ പൗലോസ് പറഞ്ഞത്? പൗലോസ് പറഞ്ഞു, ക്ലോവയുടെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, വായിച്ചോ അതിന്റെ 11-ാമത്തെ വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് ഒരാൾ ഒരു കാര്യം അറിഞ്ഞിട്ട് അതേ കാര്യത്തെ അഡ്രസ് ചെയ്യുന്നത് പരിശുദ്ധാത്മാ നിയന്ത്രണത്തിലാണോ അതോ ജഡത്തിലാണോ? ഇത് പൗലോസ് കൊരിന്തലേഖനം എഴുതി എന്തിന്റെ? പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണോ അതോ പൗലോസിന് തോന്നി എഴുതാണോ ഇത്? നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് അത് ദൈവസഭയെ അഡ്രസ് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഇന്നതിന് വേണ്ടിയിട്ടാണ്, ഇന്ന ആർക്കാണ് എന്നുള്ളത് ചിന്തിക്കുന്നത് നമുക്ക് ദൈവവചനം അറിയാത്തതുകൊണ്ടാണ്. എന്നാലും ഈ ചില കാര്യങ്ങൾ, ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞത്, ദൈവസഭയെ ബാധിക്കുന്ന കാര്യങ്ങൾ അതേത് കാര്യമാണെങ്കിലും അത് ബാക്കിയുള്ളവർക്കും കൂടിയുള്ള അറിവിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ശരിക്കും ഈ കൊരിന്ത്യലേഖനം നമുക്ക് പോലും കിട്ടാനായിട്ടുള്ള കാരണം ഈ ക്ലോവ എന്ന് പറയുന്ന ആളാണ്. ഇല്ലായിരുന്നു ഈ കൊരിന്ത ലേഖനം ഒന്നും രണ്ടും നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ലേഖനത്തിൽ ആ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് എഴുതുന്നതും രണ്ടാമത്തെ ലേഖനത്തിൽ അത് കറക്റ്റ് ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് എഴുതുന്നതുമാണ്. അതായത് ദൈവവചനത്തിൽ അപ്പോസ്തലന്മാർ ചില മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ, നമ്മുടെ മനസ്സിൽ ചില ചിന്തകളുണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ദൈവസഭയെ ദൈവം വെച്ചിരിക്കുന്നത് കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. അന്നേരം പൗലോസ് പറയാണ്, പൗലോസ് ഓരോ കാര്യങ്ങളായിട്ട് എഴുതുകയാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ആരും ക്ലോവെ അന്വേഷിച്ചൊന്നും പോയില്ല. സഹോദരൻ നീ എന്തിനായി പോയി പൗലോസിനടുത്ത് പറഞ്ഞു? ചോദിച്ചൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം റിപ്പന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പൗലോസ് എഴുതുന്നത്. മാനസാന്തരപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി മാനസാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞത് ദൈവസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാരണം ഇത് മാത്രമാണ്, ജഡമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ മരിച്ചിട്ടില്ലാത്ത ആയി ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ജഡം ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ, സെൽഫ് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ജഡത്തിനെ അനുസരിച്ച് നടക്കുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് ഡീല് ചെയ്യണമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അവിടെ മാനേജ്മെന്റ് ടെക്നിക്കുകൾ അല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് കൊരിന്ത ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. കൊരിന്ത ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ വിഷയങ്ങളിലേക്ക് വരാം. അവിടെ പറയാണ്, ക്രിസ്തുമേശയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പൗലോസ് പറയുന്നത്. അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ, അവിടെ പറയാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും പോഴേക്കും കർത്താവരോട് അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യാൻ. പാനപാത്രം കുടിക്കുകയോ, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ ശരീരം രക്തം സംബന്ധിച്ച് കുറ്റക്കാരായിരുന്നു. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അപ്പത്തിൽ നിന്ന് പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്കുള്ള ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആ ശരീരം എന്ന് പറയുന്നത് ഏത് ശരീരമാണെന്ന് അറിയാമോ? നമ്മുടെ ശരീരമല്ല, ദൈവസഭ എന്ന ശരീരത്തെയാണ്. ഒരു ദൈവസഭയുടെ ഭാഗമാണ്, ആ ദൈവസഭയുടെ ഭാഗമാണ് ഞാൻ, ആ ദൈവസഭയിൽ ഭിന്നതയുണ്ടാക്കാനായിട്ട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെത്താൻ ഒരു വ്യക്തി വിധിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, തന്നെത്താൻ ജഡ്ജ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, തന്നെത്താൻ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചിരുന്ന കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ദൈവം പറയാണ് ദൈവം നിന്നെ വിധിക്കുകയില്ല. കാരണം ദൈവസഭയിൽ ദൈവം അതിനുള്ള ഒരുപാട് അവസരങ്ങൾ തരികയാണ്. ദൈവസഭയിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ട് കർത്താവ് അനേക അവസരങ്ങൾ തരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയും അത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന വ്യക്തി വിധിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. താഴേക്ക് വരുമ്പോൾ പറയുകയാണ് അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ വീണ്ടും, 29-ാമത്തെ വാക്യം, ഓക്കെ 231-ാമത്തെ വാക്യം, ഇതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എന്താണ്? മത്തായി 7 പറയാണ് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ് നാം തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ ആത്മാവിനാൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തി ഒരിക്കലും വിധിക്കപ്പെടുകയില്ല. ഇനി അങ്ങനെ ആ ലൈൻ ചില വ്യക്തികൾ ക്രോസ് ചെയ്യുകയാണ്, തന്നെത്താൻ വിധിക്കുന്ന ആദ്യത്തെ ലൈനും ക്രോസ് ചെയ്യുക. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത വിധി വരികയാണ്, വിധിക്കപ്പെടുകയാണ്. ആ വിധി എന്താണ്? അവിടെ പറയാണ്, ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ആദ്യത്തെ വിധിക്കുന്ന വ്യക്തിക്ക് ബാലശിക്ഷ ആവശ്യമില്ല അല്ലെ, ഒരു ഡിസിപ്ലിന്റെ ആവശ്യമില്ല തന്നെത്താൻ വിധിക്കുന്ന വ്യക്തികൾക്ക്. എന്നാൽ തന്നെത്താൻ വിധിക്കാത്ത വ്യക്തികൾക്ക് ഡിസിപ്ലിന്റെ ആവശ്യമുണ്ട്. അതാണ് ദൈവസഭ, അതിലാണിരിക്കുന്നത്. നേരെ ദൈവസഭയിൽ ആ വ്യക്തി ഡിസിപ്ലിൻ ചെയ്യപ്പെടുകയാണ്. അതെന്തിനാണ് ദൈവസഭയിൽ ആ വ്യക്തി ഡിസിപ്ലിൻ ചെയ്യപ്പെടുന്നത് എന്നറിയാമോ? എതിനു വേണ്ടിയിട്ടാണ്. മൂന്നാമതൊരു ശിക്ഷാവിധിയുണ്ട്, അത് നിത്യശിക്ഷാവിധി എന്ന ശിക്ഷാവിധിയാണ്. ആ ശിക്ഷാവിധിയിൽ ഇവൻ പോകരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് ഡിസിപ്ലിൻ ചെയ്യുന്നത്. അന്നേരം രണ്ടാമത്തെ ലെവലിലേക്കും ഈ വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ അവസരം. ആദ്യത്തെ ദൈവം നേരിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. രണ്ടാമത് ആ ലെവൽ ക്രോസ് ചെയ്തപ്പോൾ ഡിസിപ്ലിൻ ലെവലിലേക്ക് എടുക്കുകയാണ്. അത് പല രീതിയിലുണ്ടായിരിക്കാം. ദൈവവചനത്തിൽ കൂടി ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ദൈവം ഡയറക്റ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഡിസിപ്ലിൻ ചെയ്യുമായിരിക്കാം, ഇല്ലെങ്കിൽ ദൈവസഭ ഡിസിപ്ലിൻ ചെയ്യുമായിരിക്കാം. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ദൈവസഭ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി ലോകത്തിന്റെ കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാനാണ്. അവിടെയും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നീട് ആ വ്യക്തി ലോകത്തിനോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ ലെവലിലൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ എന്തു ചെയ്യണം? സഭ അവൻ പുറത്താക്കണം. അതോടുകൂടി ആ വ്യക്തി ദൈവസഭയുടെ പുറത്താകുന്നു. അതോടുകൂടി ആ വ്യക്തി ശിക്ഷാവിധിയുടെ ഭാഗമായി തരും. എന്നാൽ ഇതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ദൈവസഭയിലെ ഒരൊറ്റ വ്യക്തി പോലും നിത്യശിക്ഷാവിധിയിൽ അകപ്പെടണം എന്ന് ദൈവത്തിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ദൈവം ദൈവസഭയിൽ ഈ കാര്യങ്ങൾ വയ്ക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വയ്ക്കാം. ഉടമനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെയുള്ള സമ്മാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് ഇടപാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകനേതുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ. എന്നിട്ട് നിങ്ങളുടെ ജഡസംബന്ധമായി പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നില്ലയോ? ആത്മാവിന്റെ പിതാവിനെ ഏറ്റവും അധികം കീഴടങ്ങി ജീവിക്കേണ്ടത്. അന്നേരം ദൈവസഭയിലെ ശിക്ഷാവിധി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇല്ലെങ്കിൽ ഡിസിപ്ലിൻ, ശിക്ഷാവിധിയല്ല ഡിസിപ്ലിൻ, കുടുംബത്തിലെ ഡിസിപ്ലിൻ പോലെയാണ്. അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് അല്ല. അഡ്ജസ്റ്റ്മെന്റ് നടത്താനായിട്ട് ദൈവസഭയിൽ ആവശ്യമില്ല. കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്നിട്ട് പറയാണ്, അവർ ശിക്ഷിച്ചത് മനുഷ്യർ ശിക്ഷിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവം ശിക്ഷിക്കുമ്പോൾ എന്തിനാണെന്നറിയാമോ? അവിടെ പറയാണ്, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിന് അടിശിക്ഷിക്കുക. ശിക്ഷിക്കുക എന്നുള്ളതെല്ലാം ഇംഗ്ലീഷിലെ കറക്റ്റ് ഡിസിപ്ലിൻ എന്നാണ്. ശിക്ഷണമെന്നാണ്, ശിക്ഷയല്ല. ദൈവസഭയിലുള്ളത് ശിക്ഷണമാണ്. എന്നിട്ട് പറയണം, ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷമല്ല, ദുഃഖകരം അത്രയും തോന്നും, എന്നാൽ പിന്നത്തേതിലോ? അതിനാൽ അഭ്യാസം ലഭിച്ചവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. രണ്ടാമത്തെ ലെവലിലും ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ഒരു വ്യക്തി താണിരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളക്കിപ്പോകാതെ ഭേഗമാതേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കും. നേരം ദൈവസഭയിൽ ഡിസിപ്ലിൻ ഉണ്ട്, വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യണമെന്നുണ്ട്, ഏത് രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അത് ഗുണത്തിന് വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾ നിത്യ ശിക്ഷാവിധിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്ന താഴേക്ക് വരുമ്പോൾ പറയാണ്, ആരും 10-ാമത്തെ വാക്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള പേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും ആരും തുറന്നെടുപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിക്കുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയും അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഈട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വളരെ ഇത് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത് കാര്യങ്ങൾ. എന്താണെന്നറിയാമോ? ദൈവസഭയുടെ ഡിസിപ്ലിൻ ഒരു വ്യക്തി റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തള്ളപ്പെടും എന്ന് തന്നെയാണ് അവിടെ പറയുന്നതിന്റെ അർത്ഥം. മാനസാന്തരത്തിന് ഇട കാണാതെ നഷ്ടപ്പെട്ടു പോകും. ഇറ്റ്സ് എ വാണിംഗ്. ബൈബിൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കൊരിന്ത്യ ലേഖനം 11-ാമത്തെ അധ്യായവും എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായവും വായിച്ചു വയ്ക്കും. എബ്രായലേഖനം 11-ാമത്തെ അധ്യായം വിശ്വാസവീരന്മാരുടെ കാര്യത്തിൽ വിശ്വാസത്താൽ മുമ്പോട്ട് പോയവരാണെങ്കിൽ 12-ാമത്തെ അധ്യായത്തിൽ ഒരൊറ്റ വ്യക്തി എടുത്തു കാണിച്ചിട്ട് എബ്രായലേഖനകർത്താവ് പറയുകയാണ്, ഇറ്റ്സ് എ വാണിംഗ്, പിൻ പിന്മാറ്റത്തിലേക്ക് പോകുന്നവർക്ക്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക്, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് തന്നെത്താൻ വിധിക്കാത്തവർക്ക്, അടുത്ത ലെവലിലുള്ള ഡിസിപ്ലിനും കീഴടങ്ങാത്തവർക്ക് ദൈവം ഒരാളെ വാണിങ്ങിൽ പഴയ നിയമത്തിൽ വെച്ചിരിക്കുകയാണ്. യേശാവ് അവൻ പിന്നത്തേതിൽ മാനസാന്തരപ്പെടാനായിട്ട് ആഗ്രഹിച്ച്, മാനസാന്തരപ്പെട്ടു എന്നല്ല പറഞ്ഞ്, ആഗ്രഹിച്ചിട്ട് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളോട് എതിർക്കും തോറും കഠിനമാകുന്നതാണ്. അതാണ് ഇബ്രായലേഖനം ഒന്നാമത്തെ അധ്യായത്തിലെ വാണി, രണ്ടാമത്തെ അധ്യായത്തിലൊക്കെ വാണി പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആ മരുഭൂമിയിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹൃദയം എന്ന് പറയുന്നത് റിബല് ചെയ്യും തോറും കഠിനമാകുന്നതും ദൈവത്തിന്റെ സന്നിധിയിൽ കീഴടങ്ങുന്നതോറും ദൈവം ഹൃദയത്തിൽ എഴുതുന്നതുമാണ്. ദൈവത്തിന്റെ വചനങ്ങളോട് റിബല് ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ഹൃദയം കഠിനപ്പെടും, ദൈവത്തിന് പോലും എഴുതാൻ കഴിയാത്ത രീതിയിലേക്കായിത്തീരും. അതിന്റെ അവസാനം വാണിങ്ങായിട്ട് ദൈവസഭയ്ക്കാണ് തരുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വാക്കുകൾ നിർത്തട്ടെ, ദൈവസഭയിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് ആ വ്യക്തിയുടെ ജഡ ആയി ആ വ്യക്തിയുടെ സെൽഫാണ് ഘോഷിക്കപ്പെടുന്നത്. പാപിയാണെന്നുള്ള റെക്കഗ്നൈസേഷനോടുകൂടി ഒരു ദൈവസഭയിലേക്ക് ഒരു വ്യക്തി വരുന്നു, വീണ്ടും ജനിക്കുന്നു. ആ വ്യക്തിയിൽ കണ്ടിന്യൂസ് ആയി ദൈവം ദൈവസഭയിൽ ക്രൂശെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ക്രൂശെടുത്ത് തന്നെത്താൻ വിധിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ദൈവസഭയുടെ ഭാഗമായി കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുകയായിത്തീരുന്നു. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുമ്പോൾ, ദൈവം പല പല രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഡിസിപ്ലിൻ, പല രീതിയിലുള്ള ഡിസിപ്ലിൻ കൂടി ദൈവം കടത്തിവിടുന്നു. അതിനെയും റിബല് ചെയ്ത്, അതിനോടും റിജക്ട് ചെയ്ത്, അതിലും സ്വയം നീതീകരിച്ച്, അതിലും ദൈവത്തിനെതിരെ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്ക് വാണിങ്ങായിട്ട് ദൈവം പറയുകയാണ്, ഒടുവിൽ ദൈവത്തിന്റെ ഈ ഡിസിപ്ലിന്റെ പുറത്ത് വേറൊരു ശിക്ഷാവിധി വെച്ചിരിക്കുന്നു. അതിൽ ആയി പോകാതിരിക്കാനായിട്ട് വാണിങ്ങായിട്ട് ദൈവം പറയുകയാണ് മാനസാന്തരപ്പെടുന്നത്. ദൈവം നമ്മളെ സഹായിക്കും.